ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരിപാടികൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് പകരം പലപ്പോഴും അവരെ ദോഷമായി ബാധിക്കുന്നതെന്ത് എന്ന് താങ്കൾ ചിന്തിച്ചിട്ടില്ലേ? കാരണം ദൈവബോധമില്ലാത്ത മനുഷ്യന് ശരിയായ പരിഹാരം നൽകാനാവില്ല എന്നോർക്കണം. അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ.
ജീവസന്ദേശത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠനം എങ്ങനെയുണ്ട്? ഇത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്കും ഇത് പരിചയപ്പെടുത്തുക. നാം അനുഗ്രഹം പ്രാപിക്കുമ്പോൾ അത് ലഭിക്കാത്ത അനേകം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നത് നാം മറന്നുപോകരുത്. ഇനി നമുക്ക് ഇന്നത്തെ പഠനം ശ്രവിക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
ജീവസന്ദേശം പ്രോഗ്രാം ശ്രവിക്കുന്ന ഓരോരുത്തരെയും നേരിൽ കാണുവാനും ബന്ധപ്പെടുവാനും എനിക്ക് അതീവ താൽപര്യമാണ്. പലപ്പോഴും ഞാൻ നിങ്ങളുടെ ജില്ലയിലോ അടുത്തുള്ള പട്ടണത്തിലോ മീറ്റിംഗുകൾക്കായി വരാറുണ്ട്. താങ്കളുടെ മേൽവിലാസം എന്റെ കൈവശമുണ്ടെങ്കിൽ താങ്കളുടെ ഏറ്റവും അടുത്ത സ്ഥലത്ത് ഞാൻ വരുന്ന വിവരം താങ്കളെ അറിയിക്കുന്നതാണ്. അതുമാത്രമല്ല, പുതിയ പുതിയ പ്രക്ഷേപണങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചും ഞങ്ങളുടെ പുതിയ പ്രസിദ്ധീകരണങ്ങളെക്കുറിച്ചും അതാത് സമയങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു പോസ്റ്റ് കാർഡിൽ താങ്കളുടെ വിലാസം ഞങ്ങൾക്ക് അയച്ചു തരിക. ജീവസന്ദേശം മെയിലിംഗ് ലിസ്റ്റിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുക എന്ന് എഴുതി ഞങ്ങൾക്ക് ഇന്ന് തന്നെ താങ്കളുടെ വിലാസം അയച്ചു തരിക. ജീവസന്ദേശം മെയിലിംഗ് ലിസ്റ്റിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുക. ഇതിനു മുൻപ് താങ്കൾ കത്തുകൾ അയച്ചിട്ടുള്ള വ്യക്തിയാകുന്നെങ്കിൽ തന്നെ ഈ പ്രാവശ്യം ഇപ്രകാരം ഒരു പോസ്റ്റ് കാർഡിൽ വിലാസം അയച്ചു തരിക. ഇതിന് പ്രത്യേക പരിഗണന നൽകുന്നതാണ്. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. യെശയ്യാ പ്രവചനം 22 അധ്യായം വരെയാണല്ലോ നാം ഇതിനോടകം ചിന്തിച്ചു കഴിഞ്ഞത്. 23 അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വീണ്ടും ഞാൻ പറയട്ടെ, 13 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്ന 11 ഭാരങ്ങളിൽ, അതായത് ന്യായവിധികളിൽ ദൈവമയച്ച കഷ്ടങ്ങളിൽ ഒടുവിലത്തേതാണ് ഈ 23 അധ്യായത്തിൽ നാം വായിക്കുന്നത്. മറ്റുള്ളവ മറന്നുപോയിട്ടില്ലല്ലോ. ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് പെട്ടെന്ന് പറയാം. ബാബേൽ, മോവാബ്, ദമശേക്, എഫ്രയീം, എത്യോപ്യ, മിസ്രയീം, ബാബേൽ, ഏദോം, അറേബ്യ, യെരുശലേം എന്നിവരുടെ ന്യായവിധികളെക്കുറിച്ചാണ് നാം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ഭാരം എന്നിവിടെ പറയുന്നത് ദൈവിക ന്യായവിധിയാണെന്നും അവ ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളിന്മേൽ വരുന്നതാണെന്നും നാം കാണുകയുണ്ടായി. ഈ ഓരോ വലിയ രാഷ്ട്രങ്ങളും ദൈവം ന്യായം വിധിക്കുന്നതിന്റെ ചില പ്രമാണങ്ങളെ അഥവാ തത്വത്തെ ചൂണ്ടിക്കാണിക്കുകയോ അവയെ പ്രതിനിധാനം ചെയ്യുകയോ ചെയ്യുന്നു. നാം കണ്ട ഈ 11 രാജ്യങ്ങളും എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം. ഒന്നാമത് ബാബിലോൺ. ഇത് തെറ്റായ മതങ്ങളെയും വിഗ്രഹാരാധനയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട് വിഗ്രഹാരാധനയുടെ മോഹവലയത്തിൽപ്പെട്ടിരിക്കുകയാണല്ലോ. അത്യാഗ്രഹം എന്നുള്ള വിഗ്രഹാരാധന, ലോകത്തിന്റെ വസ്തുക്കൾ വാരിക്കൂട്ടുന്നതിനായി വിഗ്രഹാരാധനയിലേക്ക് അനേകർ സ്വയം സമർപ്പിക്കുകയാണ്. ഇതിന്റെ മറവിൽ എന്തെല്ലാം അതിക്രമങ്ങളും അധാർമികതയുമാണ് ഇന്ന് നാം കാണുന്നത്. എന്നിട്ടും മനുഷ്യൻ എളുപ്പത്തിൽ കാര്യം സാധിക്കാമെന്ന ചിന്തയോടെ ഈ ആരാധനയിലും തെറ്റായ മതത്തിലും പറ്റിച്ചേർന്ന് നിൽക്കുന്നു. ഇത് ഒരു ഭയങ്കര ചതി തന്നെയാണ്. ഇതിൽ വീണുപോകുന്നത് തീർച്ചയായും ഒരിക്കലും കയറി വരാൻ സാധിക്കാത്തതുപോലെ നമ്മെ വലിച്ചിഴയ്ക്കുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. രണ്ടാമതായി, പലസ്തീന്റെ മേൽ വന്നതായ ന്യായവിധി. ഇത് സ്വന്തം ധർമ്മത്തെ പരിത്യജിച്ച ശരിയായ മതത്തിന്റെ പ്രതീകമാണ്. ഇന്ന് അനേകം സഭകളിലും ഇതുതന്നെ സംഭവിച്ചതായി താങ്കൾക്ക് കാണാൻ കഴിയും. ക്രിസ്തീയ സഭകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. അവർ വിശ്വാസ പ്രമാണം വളരെ ഭംഗിയായി ചൊല്ലുന്നുണ്ട്. കർത്താവിന്റെ പ്രാർത്ഥനയും എല്ലാ ആഴ്ചയിലും ചൊല്ലുന്നുണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ അവർ ദൈവവചനത്തിൽ നിലനിൽക്കുന്നു എന്ന് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അതിനുള്ളിലുള്ളതൊക്കെയും അവർ ത്യജിച്ചിരിക്കുന്നു. അവർ വിശ്വാസത്യാഗികളാണ്. ഒരിക്കൽ വിശ്വസിച്ചതിൽ നിന്നും വളരെ ദൂരെയാണിപ്പോൾ അവർ നിൽക്കുന്നത്. 3. മോവാബിനെക്കുറിച്ചുള്ള ന്യായവിധി. സംഘടിത മതത്തെയാണ് മോവാബ് പ്രതിനിധീകരിക്കുന്നത്. സംഘടിത മതം, ഭക്തിയുടെ വേഷമുണ്ട്, പക്ഷേ അതിന്റെ ശക്തിയെ ത്യജിച്ചവർ. ദൈവവിശ്വാസികളെന്ന് പറയുന്നതിൽ അനേകരും ഈ 3 കൂട്ടങ്ങളിൽ ഏതെങ്കിലും ഒന്നിലാണെന്ന് കാണാൻ കഴിയും. അതെ, ചിലർക്ക് ദൈവവിശ്വാസമെന്ന് പറഞ്ഞാൽ പണം വാരിക്കൂട്ടുന്നതിനുള്ള മാർഗമാണ്. അതിനായി അവർ ജീവിതം സമർപ്പിച്ചിരിക്കുന്നു. അവരുടെ കണ്ണുകൾ ഭൌതിക വസ്തുക്കൾ ശേഖരിക്കുന്നതിൽ മാത്രം നോട്ടമിട്ടിരിക്കുന്നു. അത്യാഗ്രഹികളാണവർ. മോവാബ്യരുടെ സംഘടിത ശക്തി ഭൌതിക സമ്പത്ത് വാരിക്കൂട്ടുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്നു. നമ്മിൽ ചിലർ വേദപുസ്തകം വിശ്വസിക്കുന്ന സഭകളിലെ അംഗങ്ങളായിരിക്കാം, സുവിശേഷ വിഹിത സഭകളിലെ അംഗങ്ങളായിരിക്കാം. പക്ഷേ ഇപ്പോൾ അതിന്റെ ഉപദേശങ്ങളിൽ നിന്നും വളരെ മാറിപ്പോയിരിക്കുന്നില്ലേ? വേർപെട്ട സഭകളെന്നൊരിക്കൽ അഭിമാനിച്ചിരുന്നവർ പലരും ഇന്ന് വെറും പുറന്തോടും മാത്രമുള്ള ഏതോ ഒന്നായി തീർന്നിരിക്കുന്നു. ആരാധനയ്ക്ക് പോകുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്, എന്നാൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ദൈവത്തോടുള്ള സ്നേഹമോ ഭക്തിയോ ആദരവോ ഒന്നുമില്ല. മനോഹരമായ ആചാരങ്ങളുണ്ട്, എത്ര ഈണത്തിലാണ് പാടുകയും വായിക്കുകയും ചെയ്യുന്നത്, പക്ഷേ പാടുന്നതെന്തെന്നോ വായിക്കുന്നതിന്റെ പൊരുളെന്തെന്നോ അറിയുന്നില്ല. അതെ, തികച്ചും നിർജീവമായ ആരാധന. ഞാൻ ഉദ്ദേശിച്ചത് ശബ്ദമില്ലെന്നല്ല, ബഹളമില്ലെന്നല്ല, അത് വളരെയുണ്ട്, പക്ഷേ ഹൃദയത്തിൽ ദൈവത്തോട് യാതൊരു സ്നേഹവുമില്ലാത്ത വെറും അഭിനയം. 4. നാം കണ്ടത് ദമ്മശേക്കാണ്. ഇത് അനുരഞ്ജനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്, അതായത് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള കൂട്ടുകെട്ട്. അതിനുവേണ്ടി സത്യ ഉപദേശങ്ങൾ പലതും അവർ വെട്ടിച്ചുരുക്കും, പലതും മാറ്റിമറിക്കും, ഒടുവിൽ യേശുക്രിസ്തുവിന്റെ രക്ഷണ്യ വേലയെ തന്നെ തുച്ഛീകരിക്കും. ഇന്ന് അനേകം സഭകളുടെയും സ്ഥിതി ഇതാണ്. എന്നാൽ പ്രതികൂലത്തിനിടയിലും സത്യ ഉപദേശത്തെ മുറുകെ പിടിക്കുന്ന സഭകൾക്കായി, കൂട്ടങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ സ്മുർനയെപ്പോലെ ശക്തി കുറഞ്ഞവരായിരിക്കാം പുറമേ, എന്നാൽ ദൈവസാന്നിധ്യം അവർക്കുണ്ട്. സത്യത്തെ ത്യജിക്കാത്തവർ എപ്പോഴും ഒരു ചെറിയ ശേഷിപ്പായിരിക്കുമല്ലോ. സുഹൃത്തെ, താങ്കളുടെ സ്ഥാനം എവിടെയാകുന്നു? 5. എത്യോപ്യ. ഇത് സുവിശേഷീകരണത്തെ പ്രതിനിധീകരിക്കുന്നു. നമ്മുടെ ഈ തലമുറയെ നോക്കൂ. ദൈവവചനം പ്രചരിപ്പിക്കുന്നതിൽ ഇനിയും നാം എത്രയധികം വ്യാപൃതരായിരിക്കേണ്ടതായിരിക്കുന്നു. പലപ്പോഴും അതിന് നാം അധികം പ്രാധാന്യം കൊടുക്കാതെ പോകുന്നു. 6. മിസ്രയീം. മിസ്രയീം ലോകത്തെയാണ് ചിത്രീകരിക്കുന്നത്. ഇസ്രായേലിന് മിസ്രയീമിൽ നിന്നും വെളിയിൽ പോകേണ്ടത് ആവശ്യമായിരുന്നു. അബ്രഹാം കുഴപ്പത്തിൽ ചാടിയതും ഇവിടെ വച്ചാണ്, മിസ്രയീമിൽ. ലോകത്തെ സ്നേഹിക്കരുതെന്ന് ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. ലോകത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും താങ്കൾ പ്രശ്നത്തിലായിട്ടില്ലേ സുഹൃത്തെ? 7. പേർഷ്യ. അതെ, ബാബേൽ. ഇത് ധാരാളിത്തത്തെയാണ്, അതായത് ആഡംബരത്തെയാണ് കാണിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സമൃദ്ധിയുടെ സുവിശേഷത്തിൽ ആഡംബരം നമ്മെ എത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നു എന്നോർക്കുക. മത്സരിച്ചല്ലേ ആഡംബരം വർദ്ധിപ്പിക്കുന്നത്. 8. ഏദോം. ഏദോം ജഡത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓർക്കുന്നില്ല യേശാവിന്റെ ആ പായസക്കൊതി? ഇന്ന് അനേകരും ജഡത്തെ സേവിക്കുന്നവരായിരിക്കുന്നു. അതിനുവേണ്ടി വിലപ്പെട്ട ജ്യേഷ്ഠാവകാശം കൊടുക്കുവാൻ, അതായത് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ വിലപേശുവാൻ അനേകർക്കും യാതൊരു മടിയുമില്ല. 9. അറബി ദേശം. ഇത് യുദ്ധത്തെ ചിത്രീകരിക്കുന്നു. അതെ, സമാധാനത്തിനുവേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്നവർ തന്നെ സമാധാനത്തിനുവേണ്ടി യുദ്ധം ചെയ്യുന്നു. ആ സ്ഥിതിയാണ്. 10. ദർശനത്താഴ്വര, അതായത് യെരുശലേം. ഇത് മതത്തെയല്ല മറിച്ച് രാഷ്ട്രീയത്തെയാണ് ചിത്രീകരിക്കുന്നത്. ലോകത്തിന്റെ പ്രശ്നത്തിന് രാഷ്ട്രീയത്തിൽ പരിഹാരമുണ്ടോ അത് ചിന്തിക്കേണ്ടതായിട്ട് പോലുമില്ല. അങ്ങനെ ഉണ്ടെന്ന് ചിലർ കരുതുന്നെങ്കിൽ തന്നെ അത് പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നതല്ലേ സത്യം? 11. സോർ. ഇത് വ്യാപാര രംഗത്തെയാണ് ചിത്രീകരിക്കുന്നത്. വലിയ വ്യവസായങ്ങളെ പണം കൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാമെന്ന ചിന്ത ഇന്ന് വലിയൊരു അപകടമായിരിക്കുന്നു. അതെ, വലിയ പാപം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരിപാടികൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനു പകരം പലപ്പോഴും അവരെ ദോഷമായി ബാധിക്കുന്നതെന്ത് എന്ന് താങ്കൾ ചിന്തിച്ചിട്ടില്ലേ? കാരണം ദൈവബോധമില്ലാത്ത മനുഷ്യന് ശരിയായ പരിഹാരം നൽകാനാവില്ല എന്നോർക്കണം. അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ യേശുക്രിസ്തുവിനു മാത്രമേ കഴിയൂ. അവനു മാത്രമേ പാവപ്പെട്ടവനോട്, ദരിദ്രനോട് യഥാർത്ഥമായ സ്നേഹമുള്ളൂ. അവരെ ഉദ്ധരിക്കുവാൻ അവൻ വെച്ച പദ്ധതി മാത്രമേ ശാശ്വതമായിട്ടുള്ള പദ്ധതിയായി കാണുവാൻ സാധിക്കൂ. അവൻ മാത്രമേ അവരെ സഹായിക്കേണ്ടതെങ്ങനെയെന്ന് വാസ്തവത്തിൽ അറിഞ്ഞുള്ളൂ, പഠിപ്പിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് സോറിന്റെ ഭാരത്തെക്കുറിച്ച് ചിന്തിക്കാം. അതാണല്ലോ ഏറ്റവും ഒടുവിലായി നാം ചിന്തിക്കുവാനായി ആരംഭിച്ചിരിക്കുന്നത്. ഫൊയ്നീക്കയുടെ രണ്ട് പ്രധാന പട്ടണങ്ങളായിരുന്നു സോറും സീദോനും. സീദോനായിരുന്നു മാതൃപട്ടണം. എന്നാൽ അവളുടെ മകളായ സോർ പട്ടണം പെട്ടെന്ന് തന്നെ സീദോനേക്കാൾ ധനത്തിലും പ്രതാപത്തിലും മുന്നേറുകയായിരുന്നു. ഫൊയ്നീക്കയുടെ കപ്പലുകൾ മധ്യധരണിക്കടലിന്റെ എല്ലാ തുറമുഖങ്ങളിലും കടന്നു ചെന്നിരുന്നു. ഫൊയ്നീക്കക്കാർ മുന്നേറ്റക്കാരും പുരോഗമന ചിന്താഗതിക്കാരുമായ ജനങ്ങളായിരുന്നു. വടക്കേ ആഫ്രിക്കയിലെ കാർത്തേജിൽ അവർ കുടിയേറിപ്പാർത്തു. റോമിന്റെ വലിയ ശത്രുവായിരുന്നു കാർത്തേജ് എന്ന ഫൊയ്നീക്കിയൻ പട്ടണം. ഫൊയ്നീക്കിയർ സ്ഥാപിച്ച വേറെയും കേന്ദ്രങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് തർസീസ്. യോനാ പ്രവാചകൻ ദൈവത്തിൽ നിന്നും ഒളിച്ചോടി തർസീസിലേക്ക് കപ്പൽ കയറിയത് വായിക്കുന്നില്ലേ? സ്പെയിനിന്റെ തെക്ക് ഭാഗത്തുള്ള സ്ഥലമായിരുന്നു തർസീസ്. സോറുമായുള്ള വ്യാപാരത്തിലാണ് സൈപ്രസ് സമ്പന്നത നേടിയത്. അവർ വളരെയധികം സാമ്പത്തികമായി പുരോഗമിച്ചത് ഈ സോറുമായുള്ള വ്യാപാരത്തിലാണ്. അക്ഷരമാല കണ്ടുപിടിച്ചതും ഫൊയ്നീക്കക്കാർ ആയിരുന്നു എന്നല്ലേ നാം ചരിത്രത്തിൽ നിന്നും കാണുന്നത്? സോറിലെ രാജാവായ ഹീരാം ദാവീദ് രാജാവിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. യെഹെസ്കേൽ പ്രവചനം 26 അധ്യായത്തിലെത്തുമ്പോൾ സോറിനെ സംബന്ധിച്ച ശ്രദ്ധേയമായ പ്രവചനം നാം കാണുന്നുണ്ട്. അത് കൃത്യമായി നിവർത്തിക്കപ്പെട്ടും കഴിഞ്ഞു. സോർ ബാബിലോനാൽ നശിപ്പിക്കപ്പെടുമെന്നും യഹൂദയെപ്പോലെ 70 വർഷം പ്രവാസത്തിൽ പോകുമെന്നും ദൈവം പറഞ്ഞു. ഇസ്രായേലിനെപ്പോലെ സോറിലെ ജനത അവരുടെ ദേശത്ത് തിരിച്ചെത്തി. പ്രവാസത്തിന് ശേഷം അവർ പഴയ പട്ടണത്തിൽ നിന്നും ഏകദേശം അരമൈൽ മാറി മെഡിറ്ററേനിയൻ കടലിലെ ദ്വീപിൽ അവർ പുതിയ പട്ടണം പണിതു. എന്നാൽ അലക്സാണ്ടർ ചക്രവർത്തി ഈ പട്ടണം പിടിച്ചപ്പോൾ യെഹെസ്കേലിലെ പ്രവചനം നിവൃത്തിയാക്കപ്പെടുകയായിരുന്നു. പ്രിയ സുഹൃത്തെ, ഇന്ന് ആ ഭാഗത്ത് ഒരു ചെറിയ തുർക്കി പട്ടണം താങ്കൾക്ക് കാണാൻ കഴിയും. എന്നാൽ പഴയ സോർ ഇപ്പോഴും നശിപ്പിക്കപ്പെട്ട് കിടക്കുന്നു. ഈ പട്ടണം വീണ്ടും പണിയുവാൻ പലരും ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടതേയുള്ളൂ. അത് വീണ്ടും പണിയപ്പെടില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ വെറും പാറയാക്കും, നീ വലവിരിപ്പാനുള്ള സ്ഥലമായി തീരും, നിന്നെ ഇനി പണിയയില്ല, യഹോവയായ ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാടെന്ന് നാം യെഹെസ്കേൽ പ്രവചനം 26 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ വായിക്കുന്നു. ദൈവം പറഞ്ഞതുപോലെ സോർ പണിയപ്പെടാതെയും ആൾപ്പാർപ്പില്ലാതെയും കിടക്കുന്നു. ഇനിയും നമുക്ക് സോറിന്റെ നാശത്തിനു വേണ്ടിയുള്ള ദൈവിക ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചിന്തിക്കാം. 23 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നു, സോറിനെക്കുറിച്ചുള്ള പ്രവാചകം, തർശീസ് കപ്പലുകളെ മുറയിടുവിൻ, ഒരു വീടും ശേഷിക്കാതെ വണ്ണവും പ്രവേശനം ഇല്ലാതെ വണ്ണവും അത് ശൂന്യമായിരിക്കുന്നു. കിത്തീം ദേശത്ത് വെച്ച് അവർക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. തർസീസിൽ നിന്നും സോറിലേക്ക് വരുന്ന കപ്പലുകളെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. തർസീസിൽ ഫൊയ്നീക്കക്കാർക്ക് ഒരു കോളനിയുണ്ടായിരുന്നു. സോർ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത അവർ അറിയുന്നു. അവർ തീരത്തോടടുക്കുമ്പോൾ പട്ടണത്തിൽ നിന്നുയരുന്ന പുകപടലം അവർ കാണുന്നു. പട്ടണം നിലം പരിചായി എന്നും തുറമുഖം അടച്ചിരിക്കുന്നു എന്നും പിന്നീട് അവർ അറിഞ്ഞു. ഇനിയും ഒരു വലിയ വ്യാപാര കേന്ദ്രമെന്ന് അതിനെ പറയാൻ പറ്റില്ല. അത് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 2 വാക്യത്തിൽ, മിണ്ടാതെ ഇരിപ്പിൻ, സമുദ്രസഞ്ചാരം ചെയ്യുന്ന സീദോന്യ വർത്തകന്മാർ നിന്നെ പരിപൂർണയാക്കിയല്ലോ. സോറിൽ നിന്നും ഏകദേശം 30 മൈൽ ദൂരെ തീരത്തുള്ള സ്ഥലമായിരുന്നു സീദോൻ. സോറും സീദോനും എപ്പോഴും ഒരുമിച്ചാണ് നാം കാണുക. ഫൊയ്നീക്കയിലെ പ്രസിദ്ധമായ രണ്ട് പട്ടണങ്ങളായിരുന്നു ഇവ. സീദോനിലെ പ്രമുഖരായ കടൽ വ്യാപാരികൾ സോറിനെ ഒരു വലിയ പട്ടണമാക്കി തീർക്കുകയായിരുന്നു. സോറിന്റെ നാശത്തെ സംബന്ധിച്ച പ്രവചനം അക്ഷരികമായി നിറവേറ്റുകയായിരുന്നു എന്നത് രസകരമായിരിക്കുന്നു. കാരണം സീദോന്റെ നാശത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടില്ല, അത് ഇന്നും ഒരു പട്ടണമായി നിലനിൽക്കുന്നു. ഇന്ന് സീദോനിലേക്ക് എണ്ണ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാം വാക്യം, വലിയ വെള്ളത്തിന്മേൽ സീഹോർ പ്രദേശത്തെ കൃഷിയും നീലനദിയെങ്കിലെ കൊയ്ത്തും അതിന് ആദായമായി വന്നു. അത് ജാതികളുടെ ചന്ത ആയിരുന്നു. സീഹോർ എന്നാൽ കറുത്തത് എന്നാണ് അർത്ഥം. നൈൽ നദിയിലെ എക്കലടിഞ്ഞ് ഫലഭൂയിഷ്ഠമായ പ്രദേശമായിട്ടാണ് ഇത് സൂചിപ്പിച്ചിരിക്കുന്നത്. മിസ്രയീമിലെ സമ്പത്ത് ഒഴുകിയിരുന്നത് സോരിലെ തുറമുഖത്തുകൂടിയായിരുന്നു, എന്നാൽ ഇന്ന് അത് നിലച്ചിരിക്കുന്നു. നാലാം വാക്യത്തിൽ നാം കാണുന്നു, സീദോനെ ലജ്ജിച്ചുകൊള്ളുക, എനിക്ക് നോവ് കിട്ടിയിട്ടില്ല, ഞാൻ പ്രസവിച്ചിട്ടില്ല, ബാലന്മാരെ പോറ്റിട്ടില്ല, കന്യകമാരെ വളർത്തിയിട്ടുമില്ല എന്ന് സമുദ്രദുർഗം തന്നെ പറഞ്ഞിരിക്കുന്നു. സോർ സീദോന്റെ പുത്രിയാണെന്നുള്ള ഒരു സൂചന നാം ഇവിടെ കാണുന്നു. ചരിത്രപരമായി ഇത് ശരിയുമാണ്. അഞ്ചാം വാക്യത്തിൽ, സോറിന്റെ വർത്തമാനം മിസ്രയീമിലെത്തുമ്പോൾ അവർ ആ വർത്തമാനത്താൽ ഏറ്റവും വ്യസനിക്കും. സോറിന്റെ നാശം മിസ്രയീമിന്റെ അന്നത്തെ സമ്പൽ വ്യവസ്ഥയെ തകർത്തുകളഞ്ഞു എന്നും കാണാം. ആറാം വാക്യത്തിൽ, തർശീസിലേക്ക് കടന്നു ചെല്ലുവിൻ, സമുദ്രതീര നിവാസികളെ മുറയിടുവിൻ. സോറിന്റെ നാശം ആഗോളവ്യാപകമായ വിലാപത്തിന് കാരണമായി. വളരെ ദൂരെ സ്പെയിനിന്റെ തെക്കേ തീരത്തുള്ള കോളനിയായ തർശീസ് പോലും മുറയിടുവാൻ അത് കാരണമായി. നെബുക്കനേസർ പട്ടണം നശിപ്പിച്ചപ്പോൾ സോർ നിവാസികളിൽ ചിലർ കപ്പൽ വഴി രക്ഷപ്പെട്ട് തർശീസിൽ കുടിയേറിയിട്ടുണ്ടായിരുന്നു. ഏഴാം വാക്യം നോക്കിക്കെ, പുരാതനമായി പണ്ടേയുള്ള നിങ്ങളുടെ ഉല്ലസിത നഗരം ഇതാകുന്നുവോ? സ്വന്ത കാൽ അതിനെ ദൂരത്ത് പ്രവാസം ചെയ്യുവാൻ വഹിച്ചുകൊണ്ടുപോകും. ഒരു പട്ടണത്തിലെ ഏത് വലിയ വ്യാപാര കേന്ദ്രവും ഒരു ഉല്ലാസ കേന്ദ്രം കൂടിയായിരിക്കും. കാരണം ആ പട്ടണത്തിൽ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന പലതും ഉണ്ടായിരിക്കും. മുമ്പ് ഒരു ഉല്ലാസ നഗരമായിരുന്ന സോർ പട്ടണം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ സോർ നിവാസികൾ അവിടെ നിന്നും ഓടിപ്പോകുവാൻ നിർബന്ധിതരായിരിക്കുന്നു. എട്ടാം വാക്യത്തിൽ, കിരീടം നൽകുന്നതും വർത്തകന്മാർ പ്രഭുക്കന്മാരും വ്യാപാരികൾ ഭൂമിയിലെ മഹാന്മാരുമായുള്ളതുമായ സോറിനെക്കുറിച്ച് അത് നിർണയിച്ചതാർ. കിരീടം നൽകുന്ന പട്ടണം സോർ അതിന്റെ നേരിട്ടുള്ള ഭരണത്തിൽ കീഴിൽ പല കോളനികൾ സ്ഥാപിച്ചു. അവയാണ് കിരീട പട്ടണങ്ങൾ എന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒൻപതാം വാക്യം നോക്കിക്കെ, സകല മഹത്വത്തിന്റെയും ഗർവത്തെ അശുദ്ധമാക്കേണ്ടതിനും ഭൂമിയിലെ സകല മഹാന്മാരെയും അപമാനിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവ അത് നിർണയിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവയാണ് സോറിന്റെ നാശം തീരുമാനിച്ചിരിക്കുന്നത്. ദൈവം അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയത്ര ചെയ്യുന്നത്. ഇനിയും സോറിന്റെ നാശത്തിനുള്ള മാനുഷിക ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. പത്താം വാക്യം, തർശീസ് പുത്രിയെ, ഇനി ബന്ധനമില്ലായികയാൽ നീ നീലനദി പോലെ നിന്റെ ദേശത്തെ കവിഞ്ഞൊഴുകുക. തർശീസിനെ ഭരിച്ചുകൊണ്ടിരുന്നത് സോർ ആയിരുന്നുവല്ലോ. ഇപ്പോൾ സോർ വീണിരിക്കുന്നു. ഇനിമേൽ അതിന് അധികാരം നടത്താൻ ശക്തിയില്ലാതായി തീർന്നിരിക്കുന്നു. അതിനാൽ നൈൽ നദി കരകവിഞ്ഞൊഴുകുന്നതുപോലെ തനിക്കിഷ്ടമുള്ളത് ചെയ്യുവാനത്രേ തർശീസ് കോളനിയോട് പറയുന്നത്. തർശീസ് ഇപ്പോൾ സ്വതന്ത്രയായിരിക്കുകയാണല്ലോ, അതിന്റെ ബന്ധനം നീങ്ങിപ്പോയി. പതിനൊന്നാം വാക്യം, അവൻ സമുദ്രത്തിന്മേൽ കൈനീട്ടി രാജ്യങ്ങളെ നടുക്കിയിരിക്കുന്നു. യഹോവ കനാനെക്കുറിച്ച് അതിന്റെ കോട്ടകളെ നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു. സോറിനെക്കുറിച്ചുള്ള മൂന്ന് വിധ വിശേഷണങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചോ? ഏഴാം വാക്യത്തിൽ ഉല്ലസിത നഗരമെന്ന് വിളിച്ചിരിക്കുന്നു. എട്ടാം വാക്യത്തിൽ സോറിനെ കിരീടം നൽകുന്ന പട്ടണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ അതിനെ വ്യാപാര പട്ടണമായി പറഞ്ഞിരിക്കുന്നു. ഇത് മൂന്നും സോർ പട്ടണത്തിന് യോജിച്ച വിശേഷണമത്രേ. ഇനി പന്ത്രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ബലാത്കാരം അനുഭവിച്ച കന്യകയായ സീദോൻ പുത്രി, ഇനി നീ ഉല്ലസിക്കയില്ല, എഴുന്നേറ്റ് കിത്തീമിലേക്ക് കടന്നുപോക, അവിടെയും നിനക്ക് സ്വസ്ഥതയുണ്ടാകയില്ല എന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. നാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ ഇവിടെ വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുകയാണ്. സോർ സീദോന്റെ പുത്രിയാണ്. സീദോൻ പുരാതന നഗരമായിരുന്നു. അവിടെ നിന്നുള്ള ധനികരായ കച്ചവടക്കാരാണ് സോർ പട്ടണത്തെ സ്ഥാപിച്ചതും അതിന് വലിയ പദവിയുണ്ടാക്കിക്കൊടുത്തതും. എന്നാൽ അഭിവൃദ്ധിയുടെ സന്തോഷം അപ്രത്യക്ഷമായിരിക്കുന്നു. സോറും സീദോനും കഷ്ടത്തിലാകാൻ പോകുന്നു. കിത്തീമിലേക്ക് കടന്നുപോക, ഒരുപക്ഷേ സൈപ്രസിലേക്ക് ഓടിപ്പോയാൽ ഒരു പുതിയ തുടക്കമിടാമെന്ന് ചിലർ ചിന്തിച്ചിരിക്കാം. എന്നാൽ അതിലും അവർ നിരാശപ്പെടാൻ പോകുന്നു. അവർക്ക് സംഭവിച്ചതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിനായിരുന്നു. മാനുഷിക ഉപകരണങ്ങളെ ദൈവം ഉപയോഗിക്കുന്നു എങ്കിൽ കൂടി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവം തന്നെയാണ്. 13-ാം വാക്യം: ഇതാ കൽദയരുടെ ദേശം ഈ ജനം ഇല്ലാതെയായി. അശൂർ അതിനെ മറ്റ് മൃഗങ്ങൾക്കായി നിയമിച്ചു കളഞ്ഞു. അവർ തങ്ങളുടെ കാവൽ മാളികകളെ പണിത് അതിലെ അരമനകളെ ഇടിച്ചു. അതിനെ ശൂന്യകൂമ്പാരമാക്കി തീർത്തു. അശൂർ ഒരു വലിയ രാഷ്ട്രമായിരുന്നപ്പോൾ കൽദയ, അതായത് ബാബേൽ, ഒരു അപരിഷ്കൃത പട്ടണമായിരുന്നു. ഇപ്പോൾ ബാബേലാണ് ലോകത്തിന്റെ ഭരണം നടത്തുന്നത്. 14-ാം വാക്യം: തർസീസ് കപ്പലുകളെ മുറയിടുവിൻ, നിങ്ങളുടെ കോട്ട ശൂന്യമായിപ്പോയല്ലോ. സോരിന്റെ വിടുതലിനെക്കുറിച്ചാണ് ഇനിയും നാം കാണുന്നത്. ഭാഗികമായും പൂർണമായും അത് നല്ല കാലത്തേക്ക് വരുന്നു എന്ന് കാണുവാൻ സാധിക്കും. 15-ാം വാക്യം: അന്നാളിൽ സോർ ഒരു രാജാവിന്റെ കാലത്തിനൊത്ത 70 സംവത്സരത്തേക്ക് മറന്നുകിടക്കും. 70 സംവത്സരം കഴിഞ്ഞിട്ട് സോറിന് വേശിയുടെ പാട്ടുപോലെ സംഭവിക്കും. സോർ 70 വർഷത്തേക്ക് പ്രവാസത്തിൽ പോകേണ്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. 17-ാം വാക്യം: 70 സംവത്സരം കഴിഞ്ഞിട്ട് യഹോവ സോരിനെ സന്ദർശിക്കും. അപ്പോൾ അത് തന്റെ ആദായത്തിനായി തിരിഞ്ഞ് ഭൂമിയിലെ സകല ലോകരാഷ്ട്രങ്ങളോടും വേശ്യാവൃത്തി ചെയ്യും. 70 വർഷത്തിന്റെ ഒടുവിൽ സോർ മടങ്ങിവന്ന് ഒരിക്കൽ കൂടി ലോകവ്യാപകമായ അവളുടെ വ്യാപാരം ആരംഭിക്കും. ഒരിക്കൽ കൂടി അത് ഒരു വലിയ വ്യാപാര കേന്ദ്രമായിത്തീരും. അന്ന് ഭൂമുഖത്തുള്ള സകല രാജ്യങ്ങളുമായി സോർ വീണ്ടും വേശ്യാവൃത്തി ചെയ്യും. പ്രവാചകൻ സോറിനെ ഒരു വേശിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. വലിയ വ്യാപാര കേന്ദ്രങ്ങളോട് ദൈവം സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നാം യുഗങ്ങൾ കടന്ന് മഹാപീഡനകാലത്തേക്ക് പോവുകയാണ്. ഇവിടെ സോർ വീണ്ടും ഒരു വലിയ രാജ്യമായി സഹസ്രാബ്ദത്തിൽ പ്രവേശിക്കുന്നതിനെ അത്രേ നാം കാണുന്നത്. 18-ാം വാക്യം: എന്നാൽ അതിന്റെ വ്യാപാരവും ആദായവും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. അതിനെ നിക്ഷേപിക്കുകയോ സ്വരൂപിച്ചു വയ്ക്കുകയോ ചെയ്യുകയില്ല. അതിന്റെ വ്യാപാരം യഹോവയുടെ സന്നിധിയിൽ വസിക്കുന്നവർക്ക് മതിയായ ഭക്ഷണത്തിനും മോടിയുള്ള ഉടുപ്പിനുമായി ഉതകും. അതിന്റെ വ്യാപാരവും ആദായവും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കുമെന്ന് ഇപ്പോൾ അതൊക്കെയും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. സങ്കീർത്തനം 45:16 നാം വായിക്കുന്നത്: സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. പ്രിയ സുഹൃത്തെ, സോർ വ്യാവസായിക ലോകത്തെ ചിത്രീകരിക്കുന്നു. ആഡംബരമാണ് ഇവിടുത്തെ പ്രശ്നം. പണസമ്പാദനത്തിനായി ഏത് മാർഗവും സ്വീകരിക്കാമെന്നുള്ളതാണ് ഈ വ്യവസ്ഥിതിയുടെ മുദ്രാവാക്യം. അതെ, എങ്ങനെയും സുഖിച്ച് ജീവിക്കുക. എന്നാൽ ദൈവത്തെ മറന്നുകൊണ്ടുള്ള ജീവിതത്തിൽ അധികം നാൾ പിടിച്ചു നിൽക്കാനാവില്ല. ഇങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ ന്യായവിധിയെ തടുക്കാൻ ആർക്കും കഴിയുകയുമില്ല. അതിനാൽ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നതാണ് നമുക്കെപ്പോഴും നല്ലത്. അതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തന്ന ആലോചനകൾക്കായി സ്തോത്രം. ഈ വലിയ പട്ടണങ്ങളിലൊക്കെ നീ പ്രവർത്തിച്ച വിധം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നീ പ്രവർത്തിക്കുന്നതിന്റെ മുന്നോടിയായി കാണിച്ചു തരുമ്പോൾ ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ലഭിക്കുന്നതായിട്ടുള്ള അവസരങ്ങളെ ഉപയോഗിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് വചനം ശ്രദ്ധിച്ച എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളായി, വ്യക്തികളായി നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ ദൈവകൃപ നൽകണമേ. ഫലകരമായ ഒരു ദിവസവും തുടർന്നുള്ള ജീവിതവും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
യെശയ്യാ പ്രവാചകന്റെ പുസ്തക പഠനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ അറിയിച്ചാലും. ഇന്നത്തെ പഠനം താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. താങ്കളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതുപോലെ ഞങ്ങളുടെ മെയിലിംഗ് ലിസ്റ്റിൽ താങ്കളുടെ പൂർണ്ണ മേൽവിലാസം ചേർക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയതും ഇന്ന് തന്നെ ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. ഇമെയിൽ ഐ ഡി malayalam.ttb@radio882.com. ഞങ്ങളുമായി നേരിൽ ഉടൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ 9447767378 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ വിളിക്കുവാൻ 0469270024 0469270024 എന്ന നമ്പറും ഉപയോഗിക്കാവുന്നതാണ്. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടികൾ ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് radio882.com.
ഇനി നമുക്ക് ഒരു ഗാനം ശ്രദ്ധിക്കാം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. ഈ ഗാനം വീണ്ടും കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് കോട്ടയത്തു നിന്നും AV ജോർജ്, അന്നമ്മ ജോർജ്, മാത്യു തോമസ്, സുനിമോൾ മാത്യു, ബിനു മാത്യു എന്നിവരാണ്.
കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുക. താഴ്വര അത്ഭുതം.